السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. وأصلي وأسلم على المبعوث رحمة للعالمين، نبينا وقدوتنا محمد وعلى آله وصحبه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വേദഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് അത് മനുഷ്യർക്ക് മുമ്പിൽ അവരുടെ വ്യത്യസ്ത പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ എന്തു മുന്നോട്ട് വെക്കുന്നുവെന്നതിനെക്കുറിച്ച് പഠിക്കുവാനും ചർച്ച ചെയ്യുവാനും വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു അത് നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആ അറിവ് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹുവെ ഭയപ്പെട്ട് ജീവിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. സാമ്പത്തിക രംഗത്ത്, കച്ചവട രംഗത്ത് മനുഷ്യർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അരാജകത്വങ്ങൾക്കും പ്രതിസന്ധികൾക്കുമുള്ള കൃത്യമായ പരിഹാരങ്ങൾ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന സത്യം മുസ്ലിമീങ്ങളും ഇതര മതസ്ഥർ പോലും അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൃഷ്ടാവായി അംഗീകരിക്കുകയും അവന്റെ നിയമനിർദ്ദേശങ്ങൾ തന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും പാലിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് വിരാമമാകുന്നത് എന്ന സത്യം ഇന്ന് ആളുകൾ വ്യാപകമായി ഉൾക്കൊള്ളാൻ തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കച്ചവട രംഗമല്ലാത്തൊരു കച്ചവട രംഗം ഇവിടെയുണ്ട്. അതിന്റെ പരാജയം ലോകവ്യാപകമായി മനുഷ്യർ മനസ്സിലാക്കി തുടങ്ങി എന്നതാണ് വിശുദ്ധ ഖുർആനിലേക്ക് അവരെ ആകർഷിക്കുന്നത്. ഏതാണ്ട് 17-ാം നൂറ്റാണ്ട് മുതൽക്ക് യൂറോപ്പിൽ നിന്ന് ചില ആളുകൾ തുടങ്ങിവെച്ച ഒരു പൈശാചികമായ മുന്നേറ്റമായിരുന്നു മതങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ കേവല സങ്കല്പങ്ങൾ മാത്രമാണെന്നും അവ മനുഷ്യനുള്ള കൂച്ചുവിലങ്ങുകളാണെന്നും മതത്തിൽ നിന്നും മോചനം നേടി സ്വതന്ത്രമായൊരു ജീവിതം നയിക്കുകയെന്നുള്ളതാണ് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കുള്ള വിരാമമെന്നുമുള്ള വാദങ്ങൾ നിരത്തിക്കൊണ്ട് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ മനുഷ്യർക്കിടയിലേക്ക് കടന്നുവരികയുണ്ടായി. അവർ മുന്നോട്ടുവെച്ച സമ്പദ്ഘടനയും കച്ചവട രംഗവുമാണ് ഇന്ന് നമുക്കിടയിലുള്ളത്. ഏതാണ്ട് 17-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽക്ക് 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ ആധുനിക സമ്പദ്ശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ആഡം സ്മിത്ത് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ്, അദ്ദേഹം ലോകത്തിന് മുന്നിൽ വെച്ച തത്വം മാർക്കറ്റിനെ സ്വതന്ത്രമായി വിടണം, കച്ചവടക്കാർ അവർക്കിഷ്ടമുള്ള രൂപത്തിൽ കച്ചവടം ചെയ്തുകൊള്ളട്ടെ, അവന് ഗവൺമെന്റുകളോ മതങ്ങളോ നിയന്ത്രിക്കാൻ പാടില്ല, സ്വതന്ത്രമായവൻ കച്ചവടം ചെയ്യട്ടെ, ലാഭം മുന്നിൽ കൊണ്ട് അവൻ കച്ചവടം ചെയ്യുകയും നഷ്ടങ്ങൾ സ്വയം സംരക്ഷിക്കുവാനുള്ള നിയമങ്ങൾ അവൻ സ്വയം മെനയുകയും ചെയ്തുകൊള്ളട്ടെ, അങ്ങനെ അദൃശ്യമായ കരങ്ങളാൽ സാമ്പത്തിക രംഗത്തെ പ്രതിസന്ധികൾ നീങ്ങുമെന്ന ഒരു സാങ്കല്പിക തത്വം ജനങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം വെക്കുകയാണുണ്ടായത്. ഇതനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥയെന്ന് പറയുന്നത്, സ്വന്തം വീട്ടിന്റെ അരികിൽ ഒരു മനുഷ്യൻ വിശന്നു വലഞ്ഞ് കരയുകയാണെങ്കിൽ പോലും ആ മനുഷ്യനെ സഹായിക്കുവാനോ ആ മനുഷ്യനാവശ്യമായ കാര്യങ്ങൾ എന്റെ കയ്യിൽ എന്റെ ആവശ്യങ്ങൾക്കപ്പുറം ഉണ്ടെങ്കിൽ പോലും നൽകുവാനോ ഞാൻ ബാധ്യസ്ഥനല്ല. കാരണം ദൈവമില്ല, പരലോകമില്ല, നന്മയില്ല, തിന്മയില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏതു രൂപത്തിൽ അവൻ മറ്റുള്ളവനെ സഹായിക്കാൻ ബാധ്യസ്ഥനാണെന്ന് പറയുവാൻ സാധിക്കും. അപ്പോ ആത്യന്തികമായി സാമ്പത്തിക രംഗത്തെന്നല്ല എല്ലാ രംഗത്തുമുള്ള പ്രശ്നം സൃഷ്ടാവിനെ അവർ നിഷേധിച്ചു എന്നുള്ളതായിരുന്നു. ഈ രംഗം തുടർന്നു വന്നപ്പോ അവർക്ക് വ്യഭിചാരത്തെ ന്യായീകരിക്കേണ്ടി വന്നു. സ്വന്തം ശരീരത്തെ അന്യപുരുഷന്റെ മുന്നിൽ കാഴ്ചവെച്ച് നാണയത്തൊട്ടുകൾ നേടുന്ന സ്ത്രീയെ ഒരു നല്ല കച്ചവടക്കാരിയായി വിലയിരുത്താനാണ് അവർക്ക് സാധിച്ചത്. അവൾക്ക് അവളുടെ ആവശ്യം നടന്നു, പണം ലഭിച്ചു, ലാഭം കൊയ്യുവാൻ ഏത് മാർഗം സ്വീകരിക്കുന്നതും പ്രശ്നമല്ല. ലക്ഷ്യം അവർക്ക് ലാഭമുണ്ടാക്കുന്നുവെങ്കിൽ മാർഗങ്ങൾ പ്രശ്നമല്ല എന്ന തത്വം അവർ ലോകത്തിന് മുന്നിൽ വെച്ചു. ഈ രംഗം കൂടുതൽ അരാജകത്വത്തിലേക്കും അധർമ്മത്തിലേക്കും സാമ്പത്തിക രംഗത്തെ കച്ചവട രംഗത്തെ നയിച്ചപ്പോ, കൊള്ളയും കൊലയും കൊള്ളരുതായ്മകളും വർദ്ധിച്ചപ്പോ, അവരിൽ നിന്നുള്ള ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, ആ സാമ്പത്തിക നയം നമുക്ക് തിരുത്തി എഴുതേണ്ടതുണ്ട്. അതാണ് ആൽഫ്രഡ് മാർഷൽ. അയാൾ വന്നുകൊണ്ട് പറഞ്ഞു, ഉൽപാദനത്തെ, സാധനങ്ങളുടെ ലഭ്യതയെയും ആവശ്യകതകളെയും പരിശോധിച്ച് അതിനനുസരിച്ച് ഉൽപാദനത്തെ ക്രമീകരിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമാണ് സാമ്പത്തിക രംഗത്തെ പ്രതിസന്ധികൾ നീങ്ങുക. അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ ആശയവും ആളുകൾ ഒരുപാട് കാലം നെഞ്ചിലേറ്റി നടന്നു. പക്ഷെ പ്രശ്നങ്ങൾ വിരമിച്ചില്ല. മാത്രമല്ല 1970 കാലഘട്ടങ്ങളിൽ അമേരിക്കയുടെ സമ്പദ്രംഗത്തെയും അവരുടെ മാർക്കറ്റുകളെയും പിടികൂടിയ മാന്ദ്യത്തെ അനലൈസ് ചെയ്തുകൊണ്ട് അന്നത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അയാൾ മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞത്, ഒന്നുകിൽ ഈ നിരീശ്വരവാദികൾ മുന്നോട്ട് വെച്ച പ്രത്യയ ശാസ്ത്രങ്ങളെ മാറോടണച്ച് കുഴിമാടങ്ങളിലേക്ക് നമുക്ക് കടന്നുപോകാം, അല്ലെങ്കിൽ അത് തിരുത്തി എഴുതുവാനുള്ള സമയം അധികരിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം തുറന്നു പറയുകയും, കീൻസ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പലിശയിൽ അധിഷ്ഠിതമായ ഒരു സമ്പദ്രംഗത്തെ, ആളുകളുടെ കയ്യിൽ പണമൊഴുക്ക് വർദ്ധിച്ചാൽ മാർക്കറ്റിൽ പണത്തിന് മൂല്യമില്ലാതാകുമെന്നും അതിനാൽ പലിശ വർദ്ധിപ്പിച്ചും ടാക്സ് വർദ്ധിപ്പിച്ചും ആ പണം അവരുടെ കയ്യിൽ നിന്നും പിൻവലിക്കണമെന്നും, ആളുകളുടെ കയ്യിൽ പണം ഇല്ലാതെ വന്നാൽ സാമ്പത്തിക രംഗത്ത് മാന്ദ്യമുണ്ടാകുമെന്നും, അപ്പോൾ പലിശ നിരക്ക് കുറച്ചും ടാക്സ് കുറച്ചും ആളുകളുടെ കയ്യിലേക്ക് പണമൊഴുക്കണമെന്നുമുള്ള നയം അയാൾ അവതരിപ്പിക്കുന്നത് അവിടെയാണ്. ഈ നയമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ നമ്മുടെ രാജ്യമടക്കമുള്ള പല രാജ്യങ്ങളും നടത്തിപ്പോരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ ഇന്ന് വീണ്ടും 2008 മുതൽക്ക് പ്രതിസന്ധികളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു. ഗ്രീസിലുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി. ഈ സന്ദർഭം വന്നപ്പോ ലോകത്ത് ആധുനിക സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ അവർ പറയുകയുണ്ടായി, ഈ സാമ്പത്തിക രംഗത്തെ ഈ പ്രത്യയ ശാസ്ത്രത്തിനും കാലത്തെ അതിജീവിക്കുവാൻ സാധിക്കുകയില്ല. അവിടെയാണ് ഇസ്ലാം വളരെ സുന്ദരമായ ഒരു ആശയത്തെ അവരുടെ മുന്നിൽ വെക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വആതൂഹും മിമ്മാലില്ലാഹില്ലദി ആതാകും, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് നൽകിയ രക്ഷിതാവിന്റെ അല്ലാഹുവിന്റെ സമ്പത്തിൽ നിന്ന് അവകാശികൾക്ക് നിങ്ങൾ നൽകണം. അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് ഭൂമിയിലേക്ക് മനുഷ്യനെ അയക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ, ഭൂമിയിൽ ഒരു ഖലീഫയെ, ഒരു കൈകാര്യകർത്താവിനെ നാം നിയമിക്കുകയാണ് എന്ന് അല്ലാഹു പറയുകയുണ്ട്. അല്ലാഹു സൃഷ്ടിച്ച സകല സൃഷ്ടിജാലങ്ങളെയും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശപ്രകാരം കൈകാര്യം ചെയ്യുവാനുള്ള കൈകാര്യകർത്താവായി മനുഷ്യനെ നിർണയിച്ചപ്പോ, സമ്പത്തിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അവന്റെ രക്ഷിതാവ് അവന് നൽകിയിട്ടുണ്ട്. അവിടെയാണ് ഇസ്ലാം പറഞ്ഞത്, നന്മയുണ്ട്, തിന്മയുണ്ട്, പരലോകമുണ്ട്, മനുഷ്യൻ അവന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. യഥാർത്ഥത്തിൽ ഈ നിയമമാണ് സാമ്പത്തിക രംഗത്തെന്നല്ല എല്ലാ രംഗത്തുമുള്ള മനുഷ്യന്റെ പ്രതിസന്ധികൾക്കുള്ള പരിഹാരമെന്ന് ഇന്ന് ലോകത്തെല്ലാവരും അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ കച്ചവട രംഗത്ത് അല്ലാഹു നൽകുകയുണ്ടായി. ലോകത്തൊരുപാട് സംഘട്ടനങ്ങളും ശീതയുദ്ധങ്ങളും കഴിയുകയുണ്ടായി സോഷ്യലിസത്തിന്റെയും ക്യാപിറ്റലിസത്തിന്റെയും പേരിൽ. തൊഴിലാളി വർഗത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ എന്നോണം ഉടലെടുത്ത സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പിശാചിന്റെ ഒരു കരമാണെങ്കിൽ, അതേസമയത്ത് മുതലാളി വർഗത്തിന്റെ താൽപര്യങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി വന്ന ക്യാപിറ്റലിസം അഥവാ മുതലാളിത്വം പിശാചിന്റെ മറ്റേ കൈയായിരുന്നു. രണ്ടുപേരും നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതപ്പെടുത്തിയുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് ലോകത്തിന് മുന്നിൽ വച്ചത്. ഒരു വിഭാഗം, ഒരുപാട് സംഘടനകൾ അതിന്റെ പേരിൽ അവർ തമ്മിൽ ഉണ്ടാകുകയുണ്ടായി. സോഷ്യലിസവും ക്യാപിറ്റലിസവും ഒരുപാട് ഏറ്റുമുട്ടി, മുതലാളിത്വവും തൊഴിലാളി വർഗവും ഒരുപാട് ഏറ്റുമുട്ടി. റഷ്യയിലൊക്കെ ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. എന്നാൽ വളരെ സുന്ദരമായി അവരുടെ മുന്നിൽ ഇസ്ലാം അത് പരിഹരിച്ചു. കാലങ്ങളോളം നിങ്ങൾ നടത്തിയ സംഘട്ടനങ്ങൾക്കുള്ള പരിഹാരം ഇസ്ലാമിലുണ്ട്. എന്താണ് ആ പരിഹാരം? അതേ, വ്യക്തി താൽപര്യങ്ങളും സംരക്ഷിക്കപ്പെടണം, പൊതു താൽപര്യങ്ങളും സംരക്ഷിക്കപ്പെടണം. എന്നാൽ വ്യക്തി താൽപര്യങ്ങൾ പൊതു താൽപര്യങ്ങൾക്ക് വിപരീതമായി വരുന്ന സന്ദർഭങ്ങളിൽ പൊതു താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന ലളിതമായ നിയമം കൊണ്ട് സോഷ്യലിസത്തിനും ക്യാപിറ്റലിസത്തിനും വളരെ സുന്ദരമായ മറുപടി ഇസ്ലാം നൽകുകയാണുണ്ടായത്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, മനുഷ്യ, നിന്റെ കച്ചവട രംഗം നിനക്ക് ലാഭമുണ്ടാക്കുന്നത്, സമൂഹത്തിന് നന്മയുണ്ടാക്കുന്നതാകണമെങ്കിൽ ചില നിയമങ്ങൾ നീ അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഏതൊരു സാമ്പത്തിക പ്രത്യയശാസ്ത്രവും ലോകത്തിന് മുന്നിൽ വന്നുകൊണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ അവതരിപ്പിക്കുന്നത് ദാരിദ്ര്യം നീക്കുവാനും അതുപോലെ തന്നെ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ നീങ്ങുവാനും മനുഷ്യന് ഉന്നമനമുണ്ടാകുവാനും തൊഴിലില്ലായ്മ നീക്കം ചെയ്യുവാനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുവാനും വേണ്ടിയാണ്. എന്നാൽ ഇന്ന് അവരതിന് മുന്നോട്ട് വച്ച പലിശ സംവിധാനം തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുകയും ഉൽപാദനക്ഷമത കുറക്കുകയും വിലക്കയറ്റം വർദ്ധിപ്പിക്കുകയും നാണയങ്ങളുടെ സ്ഥിരത പാടെ നഷ്ടപ്പെടുത്തുകയും അതുവഴി തങ്ങളുടെ കൈവശമുള്ള നാണയത്തുട്ടുകളെ ഒരാളും വിശ്വസിക്കാത്ത അവസ്ഥയിൽ പോലും ചില രാജ്യങ്ങളിൽ എത്തി നിൽക്കുകയും ചെയ്തിരിക്കുകയാണ്. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾക്കൊരു പ്രവാചകൻ അള്ളാഹു അയച്ചിട്ടുണ്ട്. നേരത്തെ ഉമരി ഓതിയ ആയത്ത്, അല്ലദീന യത്തബിഊന റസൂൽ النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانوا عليه. അതെ, നിങ്ങളുടെ കൈകളിൽ നിങ്ങളെ പരാജയത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന കൂച്ചുവിലങ്ങുകളെ കെട്ടഴിച്ചു മാറ്റി നിങ്ങളെ വിജയത്തിലേക്കും ഉന്നമനത്തിലേക്കും ഔന്നത്യത്തിലേക്കും നയിക്കുവാൻ വേണ്ടി കാരുണ്യമായി അവതരിച്ച പ്രവാചകൻ. ഇവിടെ ദൈവനിഷേധം എന്നതാണ് മനുഷ്യനുള്ള കൂച്ചുവിലങ്ങ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവിടെയാണ് വ്യക്തമായി നിഷിദ്ധങ്ങളും ഹലാലുമുള്ളത്. ഏത് നിഷിദ്ധത്തെ എടുത്തു നോക്കിയാലും ആ നിഷിദ്ധങ്ങളെല്ലാം മനുഷ്യന്റെ കച്ചവട രംഗത്തെ തകർക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വളരെ കൃത്യമായി പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വദറൂ മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ വല്ല പലിശയുടെ അംശവും ജീവിതത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് വെടിയുവാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിർഹമു റിബൻ യാകുലുഹു അർജുലു വഹുവ യഅലമു അഷദ്ദു മിൻ സിത്തിൻ വസലാതീന സനിയ, അറിഞ്ഞുകൊണ്ടൊരു മനുഷ്യൻ ഭക്ഷിക്കുന്ന പലിശയുടെ ഒരു ദിർഹമെന്ന് പറയുന്നത് പോലും 36 തവണ മനുഷ്യൻ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്. വീണ്ടും റസൂലുള്ള പറഞ്ഞു, അസ്സിനാ സബ്ഊന ബാബാ ഐസറുഹാ മിസ്ലു അൻ യഖഅ അർജുലു അലാ ഉമ്മിഹി, 70 പരം ഇനങ്ങളായി പലിശയെ തിരിച്ചാൽ പോലും അതിലേറ്റവും ലളിതമായത് സ്വന്തം മാതാവുമായി വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എന്തിന് ഇത്ര ശക്തമായി ഇസ്ലാം അതിനെ എതിർത്തു? നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ള നാണയത്തുട്ടുകൾ, നാം ആ നാണയത്തുട്ടുകൾ നൽകുമ്പോഴാണ് നമുക്ക് ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത്. യഥാർത്ഥത്തിൽ മുമ്പ് കാലങ്ങളിൽ ഉൽപ്പന്നങ്ങൾക്ക് പകരമായി ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. ആ സമൂഹത്തിൽ നിന്ന് പിന്നീട് അവർക്ക് കൈമാറ്റങ്ങൾ പ്രയാസകരമായി വന്നപ്പോ ആ സ്ഥാനത്ത് ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യുവാനുള്ള ഉപാധിയായി വന്നതാണ് നാണയത്തുട്ടുകൾ. ആ നാണയത്തുട്ടുകൾക്ക്, ആ പേപ്പറിന്റെ വില മാത്രമേ ഉള്ളൂ, പക്ഷെ ആ നാണയം കൊടുക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഉൽപ്പന്നമാണ് ആ നാണയത്തിന് വിലയുണ്ടാക്കുന്നത്. അവിടെയാണ് നാണയത്തെ തന്നെ ഉൽപ്പന്നമാക്കി ചിത്രീകരിക്കുന്ന പലിശ സംവിധാനം. കുറച്ചും കൂടി സമയമെടുത്ത് വിശദീകരിക്കേണ്ട കാര്യമാണ്, പക്ഷെ ഞാനൊന്ന് സൂചിപ്പിച്ചു പോവുക മാത്രം ചെയ്യാം. അപ്പൊ അവിടെ ഈ നാണയത്തെ തന്നെ ഉൽപ്പന്നമായി കാണുക വഴി അവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ആ നാണയത്തിന്റെ മൂല്യം പാടെ തകരുകയാണ്. മാത്രമല്ല അവിടെ ഉൽപാദനം കുറയുന്നു, ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കുറയുന്നു, അതുവഴി തൊഴിലവസരങ്ങൾ ഇല്ലാതെയാകുന്നു. തൊഴിലവസരങ്ങൾ ഇല്ലാതെയാകുകയും ഉൽപ്പന്നക്കുറവ് മൂലം അവിടെയുണ്ടാകുന്ന വിലക്കയറ്റം ആ രാജ്യത്ത് പിടികൂടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ നാടുകളിൽ കുറ്റകൃത്യങ്ങൾ വളരുന്നു. ഇത്രമാത്രം സാമ്പത്തിക രംഗത്തെ തകർക്കുന്ന ഒരു സംഗതിയാണ് പലിശ എന്നത് മുസ്ലിമീങ്ങൾ മാത്രം അംഗീകരിക്കുന്ന കാര്യമല്ല. 1988 നോബൽ പ്രൈസ് നേടിയ ഡോക്ടർ മൗറിസ് അലെ, ഫ്രഞ്ച് എക്കണോമിക് ശാസ്ത്രജ്ഞൻ, അദ്ദേഹം പറഞ്ഞത് ലോകത്തിന് മുന്നിൽ സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്യാൻ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കാനുള്ളത്. ഒന്ന്, 0% ഇൻട്രസ്റ്റ്, പലിശയെ 0% കുറക്കണം, ഇല്ലായ്മ ചെയ്യണം. ടാക്സ് സംവിധാനം 2% കുറക്കണം. വീണ്ടും ഹെൻറി കിസിഞ്ചർ എന്ന് പറയുന്ന അമേരിക്കൻ എക്കണോമിസ്റ്റ് 1983 ന്യൂസ് വീക്ക് എന്ന് പറയുന്ന മാഗസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിയോ ക്ലാസിക്കൽ തിയറി ആയാലും ക്ലാസിക്കൽ തിയറി ആയാലും കീൻസിയൻ തിയറി ആയാലും ഈ പ്രത്യയ ശാസ്ത്രങ്ങളൊന്നും തന്നെ ലോകത്തിന്റെ സമ്പദ് പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ പരിഹരിക്കുവാൻ പ്രാപ്തമായതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പ്രാപ്തമല്ല എന്ന് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കുമെന്ന് അദ്ദേഹം അഭിമുഖത്ത് പറയാം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം ഓരോ കാര്യങ്ങളെ നിഷിദ്ധമാക്കുമ്പോഴും മനുഷ്യ നിന്നെ സംബന്ധിച്ചിടത്തോളം സാമൂഹികപരമായോ സാംസ്കാരികപരമായോ അതല്ലെങ്കിൽ നിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന സമ്പത്ത് രംഗത്തെയോ ബാധിക്കുന്ന കാര്യങ്ങളെയാണ് നിന്റെ രക്ഷിതാവ് നിന്റെ മേൽ നിഷിദ്ധമാക്കിയിട്ടുള്ളത്. വീണ്ടും കൃത്യമായി പറയുകയാണ്, ബാത്തിൽ അന്യായമായത്, കച്ചവട രംഗത്ത് പൂഴ്ത്തിവെപ്പ്. നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ നാട്ടിൽ ബഹുമാന്യനായ മന്ത്രി, മുൻമന്ത്രി തോമസ് ഐസക് സാർ ഒരു നല്ല എക്കണോമിസ്റ്റാണ്. അദ്ദേഹം ഒരു ലേഖനം എഴുതി ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച്, വളരെ വർണ്ണനാതീതമായ ഒരു ലേഖനം. പക്ഷെ ആ ലേഖനത്തിൽ അദ്ദേഹം ചില ഒളിയമ്പുകൾ കടത്തിക്കൂട്ടി. എന്താ ഒളിയമ്പുകൾ? സോഷ്യലിസവും ഇസ്ലാമിക സമ്പദ് ശാസ്ത്രവും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. എന്ത് ബന്ധമുള്ളത്? അടിസ്ഥാനപരമായി ദൈവനിഷേധികളായ ആളുകൾ മനുഷ്യബുദ്ധി കൊണ്ട് മാത്രം ചിന്തിച്ച് പരിമിതമായ മനുഷ്യബുദ്ധി കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ സാമ്പത്തിക വ്യവസ്ഥകൾക്ക് ഇസ്ലാമികമായ ദൈവം നിർദ്ദേശിച്ചു നൽകിയ നിയമങ്ങളുമായി എന്ത് ബന്ധമാണുള്ളത്? അവിടെയാണ് ഇസ്ലാം നന്മ തിന്മയുണ്ട്. നിരീശ്വരവാദിക്ക് ന്യായീകരിക്കാൻ സാധിക്കോ നന്മയും തിന്മയും? അവന്റെ മുന്നിൽ അവൻ നോക്കുന്നത് ലാഭത്തെ മാത്രമാണ്. കാരണം ഈ ജീവിതമല്ലാത്ത മറ്റൊരു ജീവിതമില്ല. ഞാൻ ഒരാളെ വഞ്ചിച്ചുകൊണ്ട് നേട്ടം കൊയ്യുന്നുവെങ്കിൽ അതെന്റെ കഴിവാണ്, വഞ്ചിക്കപ്പെട്ടവന്റെ കഴിവ് കേടാണ്. അവൻ പോയി അനുഭവിച്ചു കൊള്ളട്ടെ, ഞാൻ എന്റെ കരുത്തും എന്റെ കഴിവുമാണ് ഞാൻ അനുഭവിക്കുന്നത് എന്നാണ് നിരീശ്വരവാദികൾ എഴുതിവിട്ടിട്ടുള്ളത്. വ്യഭിചാരശാലകളെ കച്ചവട രംഗമായാണ് അവർ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ സാമ്പത്തിക രംഗവും വിശുദ്ധ ഖുർആൻ ലോകർക്ക് മുന്നിൽ വെക്കുന്ന സാമ്പത്തിക രംഗവും എങ്ങനെ സാമ്യതയുള്ളതാകും? അടിസ്ഥാനപരമായി ഏറെ ദുനിയാവും ആഖിറവും തമ്മിലുള്ള വ്യത്യാസം ആ രണ്ട് പ്രത്യയ ശാസ്ത്രങ്ങളും തമ്മിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് കൃത്യമായി വഞ്ചിക്കാൻ പാടില്ല, വഞ്ചിച്ചുകൊണ്ട് നിങ്ങൾ കച്ചവടം നടത്തരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങാടിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആളുകളുടെ കൂടെ ജീവിച്ച ആളായിരുന്നു. ചർച്ചുകളിൽ കുടിയിരുന്ന് പൌരോഹിത്യം മാത്രം അറിവുള്ള ജനങ്ങളുടെ മുതൽ അന്യായമായി ഭക്ഷിച്ച് കഴിഞ്ഞുകൂടിയിരുന്ന പുരോഹിതനായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കൂടെ ജീവിച്ചൊരു മനുഷ്യൻ, ഒരു മഹാമനുഷ്യൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ അങ്ങാടിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു കച്ചവടക്കാരന്റെ ധാന്യപാത്രത്തിലേക്ക് കൈയിട്ട് നോക്കിയപ്പോൾ അടിയിൽ നനവ് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണിത്? യാ സാഹിബൽ മതാ മാ ഹാദാ? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, അസാബത്ത്ഹസ്സമാ, റസൂലെ മഴ നനഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നനഞ്ഞ ഭാഗം മുകളിലേക്കിട്ട് അത് ആളുകൾ കാണട്ടെ. മൻ ഗശ്ശ ഫലൈസ മിന്നാ, വഞ്ചിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ഇനി വിശുദ്ധ ഖുർആൻ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന സൂറത്തുൽ മുത്തഫിഫീനിലെ 1-6 വരെയുള്ള വചനങ്ങൾ കണിശമായ താക്കീതാണ്. വൈലുല്ലിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾക്ക് നാശം. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔവസനൂഹും യഖ്സിറൂൻ അലാ യദുന്നു ഉലൈക അന്നഹും മബഊസൂൻ. അതെ, ഇസ്ലാം മുന്നോട്ട് വെച്ച പരിഹാരം അവിടെയാണ്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾ തങ്ങൾക്ക് ലഭിക്കാനുള്ളത് കൃത്യമായി അളന്നു വാങ്ങുകയും മറ്റുള്ളവർക്ക് നൽകാനുള്ള അവകാശങ്ങളെ പിടിച്ചുവെക്കുകയും ചെയ്യുന്ന ആളുകൾ ഓർക്കുന്നില്ലേ? അവർക്ക് ശേഷം വിചാരണയുടെ പുനർത്തെഴുന്നേൽപ്പിന്റെ ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട് എന്ന്. അവിടെയാണ് ഇസ്ലാം കൃത്യമായി മാനുഷിക സ്വഭാവമുള്ള അന്യന്റെ പ്രയാസങ്ങളെ അറിയുവാൻ സാധിക്കുന്ന മനുഷ്യത്വമുള്ള ആളുകളെ സൃഷ്ടിച്ചത് പരലോക വിശ്വാസത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്. അലാ യദുന്നു ഉലൈക അന്നഹും മബഊസൂൻ. ഞാനൊരാളെ വഞ്ചിക്കുമ്പോ, ഞാൻ എന്റെ കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുമ്പോ, എന്റെ കച്ചവടത്തിന് എന്റെ അരികിലേക്ക് വന്ന കസ്റ്റമറെ വഞ്ചിക്കുവാൻ എനിക്ക് സാധിച്ചെന്ന് വരും. പക്ഷേ ഞാൻ അവിടെ വഞ്ചിക്കാതിരിക്കുന്നത് നാളെ രക്ഷിതാവിന്റെ മുന്നിൽ ഒരു നൃത്തമുണ്ട്. ആ നൃത്തത്തെ ഭയപ്പെട്ടുകൊണ്ടാണ്. ആ ഭയം ആരും കാണുവാനില്ലെങ്കിലും, ഒരു നിയമവും ഇല്ലെങ്കിലും, ഒരു കോടതിയും ഇല്ലെങ്കിലും, ആരെയും വഞ്ചിക്കാതെ സത്യസന്ധമായി കച്ചവടം നടത്തുന്ന വിശ്വാസികളെ ഇവിടെ ഉണ്ടാക്കി തീർക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. മാത്രമല്ല, ഇസ്ലാം മുന്നോട്ട് വെച്ച മറ്റൊരു നിയമമാണ് കളവ് പറഞ്ഞുകൊണ്ട് അള്ളാഹുവെ പിടിച്ച് ജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് കച്ചവടം നടത്തരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബീ ദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ഖാല ثلاثه لا يكلمهم الله يوم القيامه ولا ينظر اليهم ولا يزكيهم ولهم عذاب اليم. മൂന്ന് മനുഷ്യന്മാർ ഖിയാമത്ത് നാളിൽ, അന്ത്യദിനത്തിൽ അല്ലാഹു അവരെ തിരിഞ്ഞു നോക്കുകയില്ല, അവരോട് സംസാരിക്കുകയില്ല. വേദനാജനകമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. ആരാണ് ഈ വിഭാഗക്കാർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മൂന്ന് തവണ പറഞ്ഞപ്പോ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയ, ഖാബു വ ഖസിറു. പ്രവാചകൻ ഇപ്പൊ പറഞ്ഞ ആ ആളുകളുണ്ടല്ലോ, അവരെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു, അവർക്ക് നാശം. റസൂലേ, മൻഹും യാ റസൂലല്ലാഹ്, ആരാണവർ എന്ന് താങ്കൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മുസ്ബിൽ, തന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ വലിച്ചിഴക്കുന്നവൻ, അവനുമായി അല്ലാഹു സംസാരിക്കുകയില്ല, അവന്റെ മുഖത്തേക്ക് അല്ലാഹു നോക്കുകയില്ല, അവന് വേദനാജനകമായ ശിക്ഷയുണ്ട്. അതാണ് ഒന്നാമത്തെ മനുഷ്യൻ. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്, വൽ മന്നാൻ, നൽകുന്ന ദാനധർമ്മങ്ങളെ, താൻ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളെ, ദാനധർമ്മങ്ങളെ ഏറ്റുപറയുന്ന, മറ്റുള്ളവരോട് എടുത്തു പറയുന്ന മനുഷ്യൻ. വൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹലഫിൽ കാദിബ്, കള്ളസത്യം ചെയ്തുകൊണ്ട് തന്റെ കയ്യിലുള്ള ഉൽപ്പന്നങ്ങളെ, കച്ചവട വസ്തുക്കളെ മറ്റുള്ളവർക്ക് വിൽക്കുന്ന മനുഷ്യൻ. വേദനാജനകമായ ശിക്ഷയാണ് അവനെ പരലോകത്ത് കാത്തിരിക്കുന്നത്. അള്ളാഹു അവനുമായി സംസാരിക്കുകയില്ല, അവന്റെ മുഖത്തേക്ക് പോലും നോക്കുകയില്ല എന്ന് കൃത്യമായി റസൂലുള്ള പഠിപ്പിക്കുകയാണ്. തന്റെ ദുനിയാവിലുള്ള നേട്ടത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നിർമ്മിക്കപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങൾക്ക് മുമ്പിൽ വീണ്ടും വിശുദ്ധ ഖുർആൻ നൽകുന്ന മറുപടി, അന്യന്റെ അവകാശങ്ങളെ നിങ്ങൾ ഹനിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അവകാശങ്ങൾ ഉള്ളതുപോലെ അന്യനും അവകാശങ്ങളുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, വിവേകങ്ങളുണ്ട്. ആ ബുദ്ധിയും വിവേകവും ഉപയോഗിച്ചുകൊണ്ട് ദൈവം നിങ്ങൾക്ക് നിർണയിച്ചു നൽകിയ അതിർവരമ്പുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്നകും തഖ്തസിമൂന ലദയ്യ, അതെ, നിങ്ങൾ എന്റെ അരികിൽ തർക്കിച്ചുകൊണ്ട് വരും, പല വിഷയങ്ങളിലും തർക്കവുമായി നിങ്ങൾ എന്റെ അരികിൽ വരും. വഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്, ഞാനൊരു മനുഷ്യനാണ്. വലഅല്ല ബഅദുക്കും അൻ യകൂന അൽഹനു ബിഹുജ്ജതിഹി മിൻ ബഅദ്, നിങ്ങളിൽ നിന്ന് ചില ആളുകൾ നല്ല വാചാലനായിരിക്കും, അവന്റെ വാക്കു കേട്ടാൽ അവന്റെ ഭാഗത്തു മാത്രമാണ് സത്യമെന്ന് ആരും വിചാരിച്ചു പോകുന്ന രൂപത്തിൽ വാക്കിന്റെ നൈപുണ്യമുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. വഇന്നമാ അഖ്ദി ബൈനകും അലാ നഹ്വി മിമ്മാ അസ്മഉ മിൻകും, നിങ്ങളുടെ തർക്കത്തിൽ നിങ്ങൾ പരസ്പരം തർക്കിച്ചു കൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഞാൻ കേട്ട് ആ തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് വിധി കൽപ്പിച്ചു തരുമ്പോ, ഫമൻ ഖളൈതു ലഹു മിൻ ഹഖ്, ഏത് പ്രത്യയ ശാസ്ത്രത്തിന് ലോകത്തിന്റെ മുന്നിൽ ഏത് സമ്പദ് വ്യവസ്ഥക്ക് അവകാശപ്പെടാൻ കഴിയും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ നിയമം റസൂലുള്ളാഹി പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സംഗതി അന്യന്റെ അവകാശം നിങ്ങൾക്ക് വേണ്ടി തീർപ്പ് കൽപ്പിച്ച് നൽകിയാൽ പോലും അത് നിങ്ങൾ എടുക്കരുത്. കോടതി തന്നല്ലോ, മറ്റുള്ളവർ എനിക്ക് വിധി കൽപ്പിച്ച് തന്നല്ലോ എന്ന് മനസ്സിലാക്കി അന്യന്റെ അവകാശത്തെ ഹനിച്ചെടുക്കരുത്. അപ്രകാരം വല്ലവനും എടുക്കുന്നുവെങ്കിൽ അവൻ മനസ്സിലാക്കട്ടെ, തീർച്ചയായും അവന് വേണ്ടി ഞാൻ നൽകുന്നത് നരകത്തിന്റെ ഒരു കഷ്ണമാണെന്ന് അവൻ മനസ്സിലാക്കട്ടെ. ഖിയാമത്ത് നാളിൽ അതുമായി അവൻ വരുമെന്ന് മുത്തഫഖുൻ അലൈഹിയായ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു പോലീസും ഇല്ലാത്തൊരു കോടതിയും ഇല്ലാത്ത നാട്ടിൽ പോലും അള്ളാഹുവെ ഭയപ്പെട്ട് ജീവിക്കുന്ന സമുദായത്തെ ഇസ്ലാം വാർത്തെടുത്തത് അടിസ്ഥാനപരമായ ഏകദൈവ വിശ്വാസത്തിലൂടെയാണ്. അവിടെയാണ് എല്ലാ സമ്പദ് വ്യവസ്ഥകളും പരാജയപ്പെട്ടത്. ഇന്ന് വളരെ നിസാരമായ കാരണങ്ങൾക്ക് വേണ്ടി ബാങ്കിന്റെ മുന്നിൽ പോയി ക്യൂ നിൽക്കുന്ന മുസ്ലിമീങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. സമ്പത്ത് അള്ളാഹു നൽകുന്നതാണ്, പ്രയാസങ്ങളും അള്ളാഹു നൽകുന്നതാണ്. എന്റെ രക്ഷിതാവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അധ്വാനിക്കുവാൻ ഞാൻ തയ്യാറാണെങ്കിൽ എന്റെ രക്ഷിതാവിന്റെ പ്രയാസങ്ങൾ നീക്കിത്തരുമെന്ന ദൃഢമായ വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ അതിന് അയാൾ മുതിരൂല. അതാണ് കൃത്യമായി നിന്റെ രക്ഷിതാവായ അള്ളാഹുവാണ് റിസ്ക് നൽകുന്നത് എന്നിരിക്കെ നീ എന്തിന് ദാരിദ്ര്യത്തെ ഭയപ്പെടണമെന്ന് കവി ചോദിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ആരല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ ഏത് പ്രതിസന്ധികളിൽ നിന്നും ഏത് പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും, സാമൂഹികമാകട്ടെ രാഷ്ട്രീയപരമാകട്ടെ സാമ്പത്തിക രംഗത്താകട്ടെ വിശ്വാസ രംഗത്താകട്ടെ, ആരല്ലാഹുവിനെ ഭയപ്പെടുന്നുവോ യജ്അല്ലഹു മഖ്റജ, അവനൊരു പോം വഴി അള്ളാഹു കാണിച്ചു കൊടുക്കും. വീണ്ടും അള്ളാഹു പറഞ്ഞു, വയർറുസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവനൊരിക്കൽ പോലും സങ്കല്പിച്ചിട്ടില്ലാത്ത, ഒരിക്കൽ പോലും അവന്റെ മനസ്സിൽ കരുതിയിട്ടില്ലാത്ത വഴികളിലൂടെ അവൻ അള്ളാഹു റിസ്ക് നൽകും എന്ന അള്ളാഹുവിന്റെ വാഗ്ദാനം മുന്നിലുണ്ടാകുമ്പോ ആ ദൈവത്തിന്റെ ഇത്ര കാരുണ്യവാനായ അള്ളാഹുവിന്റെ നിയമങ്ങൾ നിഷേധിച്ചുകൊണ്ട് ബാങ്കിന്റെ മുന്നിലും മറ്റു ഹറാമായ കച്ചവടങ്ങൾക്ക് മുമ്പിലും ക്യൂ നിൽക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ നിയമങ്ങൾ ഹനിക്കുക വഴി ഇഹലോകത്തും പരാജയം നമ്മെ കാത്തിരിക്കുന്നുണ്ട്, പരലോകത്തും പരാജയം നമ്മെ കാത്തിരിക്കുന്നു. പല ആളുകളും സിഗരറ്റ് കച്ചവടം ചെയ്യുന്ന ആളുകൾ, അള്ളാഹു ഹറാമാക്കിയ മുതലുകൾ കച്ചവടം ചെയ്യുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ ഇദാ ഹറമ അലാ ഖൗമിൻ ഷൈഅൻ ഹറമ സമനഹു, അള്ളാഹു ഏതെങ്കിലും ഒരു സമൂഹത്തിന് ഒരു വസ്തു നിഷിദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അത് മുഖേന അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെയും അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്. സിഗരറ്റ് ഇല്ലെങ്കിൽ എന്റെ പീടികയിലേക്ക് ആള് വരൂല, അതാ പ്രശ്നം. സുഹൃത്തെ, ആരാണ് പീടികയിലേക്ക് നിന്നെക്കാൾ നല്ല ഷോപ്പുകൾ തുറന്നു വെച്ച് പരാജയപ്പെട്ട് കടത്തിലൂന്നി വീട്ടിലിരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും? കസ്റ്റമേഴ്സിന്റെ കച്ചവടം നിങ്ങൾ നടത്തും, അതിൽ ലാഭവും നഷ്ടവും നൽകുന്നത് ആരാണ്? അള്ളാഹുവാണ്. ആ ബോധ്യം കൃത്യമായി മനസ്സിലുണ്ടെങ്കിൽ ഈ പ്രശ്നമുണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജൂതന്മാർ അവർക്ക് അള്ളാഹു എന്ത് നിയമങ്ങൾ അള്ളാഹു അവർക്ക് നൽകിയാലും നിസാരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ കവച്ചുവെക്കുന്ന വളരെ നിഷേധികളായ നന്ദികെട്ട മനുഷ്യർ. എന്താ അവർ ചെയ്തത്? അള്ളാഹു അവരോട് ചത്ത മൃഗത്തിന്റെ കൊഴുപ്പ് നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞപ്പോ അവരെന്ത് ചെയ്തു? അവരുപയോഗിക്കില്ല, അത് വിറ്റിട്ട് അതിന്റെ പൈസ തിന്നും. റസൂലുള്ള പറഞ്ഞു, അള്ളാഹു നിങ്ങൾ അവരെ പോലെയാകരുത്, അള്ളാഹു നിങ്ങൾക്കൊരു കാര്യം നിഷിദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വിൽക്കാൻ പാടില്ല, കച്ചവടം ചെയ്യാൻ പാടില്ല. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുകയാണ്, ലാ തർതകിബു മർതകബത്തിൽ യഹൂദു വൻ നസാറ ഫതസ്തഹില്ലു മഹാരിമല്ലാഹി ബിഅദ്നൽ ഹിയൽ. എത്ര സുന്ദരമായ ഒരു വചനമാണ്! നിങ്ങൾ ജൂതന്മാരെ പോലെയാകരുത്, നിങ്ങൾ ക്രിസ്ത്യാനികളെ പോലെയാകരുത്. ലോകത്തിന്റെ നാനാഭാഗത്തും സത്യവിശ്വാസികൾ പ്രയാസം അനുഭവിക്കുമ്പോൾ, അതിക്രമങ്ങൾക്കും അധിനിവേശത്തിനും ഇരകളാകുമ്പോൾ കാരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശന്നു വലഞ്ഞ ചെന്നായ ആട്ടിൻ കൂട്ടത്തെ ആക്രമിക്കുന്നത് പോലെ ഇതര മത സമുദായങ്ങൾ നിങ്ങളെ ആക്രമിക്കുന്നൊരു കാലം സംഭവിക്കാതെ അന്ത്യനാൾ കടന്നു വരികയില്ലെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു, അമിൻ ഖില്ലത്തിൻ യാ റസൂലല്ലാഹ്, എന്റെ റസൂലെ, അന്ന് വിശ്വാസികളായ ഞങ്ങൾ വളരെ തുച്ഛമേ ഉണ്ടാവുകയുള്ളൂ എന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹ പറഞ്ഞു, ലാ ബൽ അൻതും കസീർ, ഇല്ല നിങ്ങൾ അന്ന് അധികം ഉണ്ടായിരിക്കും, വലാകിന്നകും ഉസാഉൻ കഉസാഇ സൈൽ, മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു വരുന്ന ചണ്ടികളെ പോലെ വെള്ളത്തിന്റെ ദിശക്കനുസരിച്ച് ഒഴുകുന്ന ചണ്ടികളായി വിശ്വാസികൾ മാറുന്ന കാലത്ത് ഇതര മത സമുദായങ്ങൾ നിങ്ങളെ ആക്രമിക്കുന്ന കാലം വരുമെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങൾ അകലുമ്പോൾ നിങ്ങൾക്ക് പരാജയം സംഭവിക്കും. ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ, തീർച്ചയായും അല്ലാഹു ഈ ഗ്രന്ഥം കൊണ്ട് ചില ആളുകൾക്ക് ഔന്നത്യം നൽകും, ചില ആളുകൾക്ക് അല്ലാഹു നിന്ദ്യത നൽകും. വിശുദ്ധ ഖുർആനിനെ ഉപേക്ഷിക്കുന്നവർക്ക് നിന്ദ്യത ലഭിക്കുമെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. അവിടെയാണ് ദുനിയവിയായ വിജയത്തിനും, ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുഞ്ജീകും മിൻ അദാബിൻ അലീം, അല്ലേ, നിങ്ങൾക്കൊരു കച്ചവടത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകി ശാശ്വതമായ വിജയത്തിലേക്കും ഉന്നമനത്തിലേക്കും നിങ്ങളെ നയിക്കുന്ന ഒരു കച്ചവടം, ആ കച്ചവടമാണ് അല്ലാഹുവുമായുള്ള കച്ചവടം. അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. നിങ്ങൾ പള്ളിയിൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ കച്ചവടം ഉപേക്ഷിച്ച് നമസ്കാരത്തിന് വേണ്ടി പോകണം. ആരാധനകൾക്കപ്പുറം ഒരു കച്ചവടമില്ല. ഇതെല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സമയത്തിന്റെ പരിമിതി കാരണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയുണ്ടായി, നിങ്ങൾക്കുള്ളതെല്ലാം അല്ലാഹു നൽകിയതാണ്, നിങ്ങൾ ആരും വസ്ത്രമുള്ളവരായിരുന്നില്ല, അല്ലാഹു നിങ്ങൾക്ക് വസ്ത്രം നൽകി, നിങ്ങളിൽ എല്ലാവരും വിശപ്പുള്ളവരായിരുന്നു, അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം നൽകി, അല്ലാഹുവിനോട് നിങ്ങൾ ഭക്ഷണത്തെ ചോദിക്കുക, അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം നൽകും, അല്ലാഹുവിനോട് നിങ്ങൾ വസ്ത്രത്തെ ചോദിക്കുക, അല്ലാഹു നിങ്ങൾക്ക് വസ്ത്രത്തെ നൽകും. വീണ്ടും അല്ലാഹു പറഞ്ഞു, ലൗ അന്ന ഇൻസകും വജിന്നകും വഔവലകും വആഖിറകും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദ് മാ നഖസ ദാലിക മിൻ മുൽക്കില്ലാഹി ഷൈആ. മനുഷ്യരെ, ലോകത്തുള്ള സർവ്വ മനുഷ്യരും, ആദിമ മനുഷ്യനും അവസാന മനുഷ്യനും ജിന്നുവർഗവും എല്ലാവരും ഒരുമിച്ച് അള്ളാഹുവിനെ ധിക്കരിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്താലും അള്ളാഹുവിന്റെ സന്നിധിയിലുള്ളതിൽ നിന്നും യാതൊന്നും കുറവ് വരുന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖില അൽബഹർ, അതേ ഒരു സൂചി സമുദ്രത്തിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് പുറത്തെടുത്താൽ എത്രമാത്രം വെള്ളമാണോ നഷ്ടമാകുന്നത് അത്ര പോലും അള്ളാഹുവിന്റെ അധികാരത്തിൽ നിന്നും കുറവ് വരുന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും, ലൗ അന്ന ഇൻസകും വജിന്നകും വഔവലകും വആഖിറകും കാനൂ അലാ അത്ഖാ ഖൽബി റജുൽ വാഹിദ് മാ സാദ ദാലിക ഫീ മുൽക്കില്ലാഹി ഷൈആ, എല്ലാവരും നന്നാവാൻ തീരുമാനിച്ചാലും അള്ളാഹുവിന്റെ അധികാരത്തിൽ അത് യാതൊന്നും വർദ്ധിപ്പിക്കുന്നില്ല തന്നെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇന്നമാ ഹിയ അഅമാലുകും ഉഹ്സീഹാ ലകും ഫമൻ വജദ ഖൈറൻ ഫലിയഹ്മദില്ലാ വമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമൻ ഇല്ലാ നഫ്സ. തീർച്ചയായും ഇത് നിങ്ങളുടെ കർമ്മങ്ങളാണ്, അത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ നാളെ രക്ഷിതാവിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ അവിടെ ഒന്നുകിൽ നന്മയായി നിങ്ങൾക്ക് അതിനെ കാണാൻ സാധിക്കും, നന്മയായി വല്ലവനും കണ്ടുമുട്ടുകയാണെങ്കിൽ അവൻ അല്ലാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ നന്മയല്ലാത്ത മറ്റു വല്ല കാര്യങ്ങളുമാണ് നിങ്ങളുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലമായി അവിടെ നിങ്ങളെ സ്വീകരിക്കാനുള്ളത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഫലാ യലൂമൻ ഇല്ലാ നഫ്സഹു, നിങ്ങളുടെ സ്വന്തത്തെയല്ലാതെ മറ്റാരെയും നിങ്ങൾ പഴിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അള്ളാഹുവെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാകുമുള്ളാഹു ഖൈറാ.